Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ.
വചനവീഥിത് ദൈവജീവനിൽ ശക്തിയിൽ നമ്മെ നയിക്കും വീഥിത് വചനവീഥി വചനവീഥി.
ദാവീദ് രാജാവിൻ്റെ കാലം മുതൽ ഇസ്രായേലിൽ പ്രയോഗത്തിലുണ്ടായിരുന്നൊരു ആരാധനക്രമ ഗീതത്തിൻ്റെയും രാജകീയ സങ്കീർത്തനത്തിൻ്റെയും പഠനം നാം തുടരുകയാണ്. സങ്കീർത്തനം 24 പഠനം. പഠനത്തിൻ്റെ 3 ഭാഗമാണെന്ന് നാം പദങ്ങൾ ഒന്നൊന്നായിട്ട് പരിചയപ്പെടുകയാണ്. 10 പദങ്ങൾ മാത്രമാണ് ഈ ഗീതത്തിനുള്ളതെന്ന് ഓർക്കുമല്ലോ. വളരെ ഹ്രസ്വമാണിതെന്ന് ചുരുക്കം. ചെറുതെങ്കിലും ദേവാലയ ശുശ്രൂഷകളിലെ നിരന്തരമായ പ്രയോഗത്തിലൂടെ, ചരിത്രത്തിലൂടെയുള്ള പ്രയോഗത്തിലൂടെ ഏറെ ജനകീയമായ സങ്കീർത്തനമാണിതെന്ന് മനസ്സിലാക്കാം. കാരണം ദാവീദ് രാജാവിനാൽ രചിക്കപ്പെട്ട് ഇസ്രായേലിൻ്റെ ആരാധനക്രമഗീതമായി മാറിയ സങ്കീർത്തനമെന്ന് പറയുമ്പോൾ ഏകദേശം 3000 വർഷങ്ങളുടെ പഴക്കമാണുള്ളത്. അതുമൂലം ഈ സങ്കീർത്തനത്തിനുള്ള ഉപയോഗബലവും പാരമ്പര്യവും നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇന്ന് നാം ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 7 പദങ്ങൾ, 24 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 7 പദങ്ങൾ പരിചയപ്പെട്ടതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കുന്ന 3 കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് ബാക്കിയുള്ള പദങ്ങളുടെ പഠനത്തിലേക്ക് കടക്കാം.
കർത്താവാഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്, ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്,
കർത്താവാഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്, ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്.
ആദ്യമായി നമുക്ക് ദാവീദ് രാജാവ് രചിച്ചതെന്ന് പണ്ഡിതന്മാർ സ്ഥാപിക്കുന്ന ഈ ഗീതം, സങ്കീർത്തനം 24, ദൈവിക സാന്നിധ്യം പ്രകീർത്തിക്കുന്ന സ്തുതിപ്പാണെന്ന് പറയുകയാണ്. സ്രഷ്ടാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടുത്തെ കൽപ്പനകളിൽ സങ്കീർത്തകൻ അംഗീകരിക്കുന്നു, ഏറ്റുപാടുന്നു, ഏറ്റുപറയുന്നു. പിന്നെ ദൈവം ഈ പ്രപഞ്ചത്തെയും സകല ജീവജാലങ്ങളെയും അതിനെല്ലാം മകുടമായി മനുഷ്യനെയും മനുഷ്യരെയും സൃഷ്ടിച്ചു. മനുഷ്യർ ഈ ഭൂമുഖത്ത് ജീവിക്കേണ്ടത് പ്രകാരമാണെന്ന് പഠിപ്പിക്കുന്ന മാർഗദീപങ്ങളായ കൽപ്പനകൾ, 10 കൽപ്പനകൾ ദൈവം നൽകി. പുറപ്പാട് കാലത്ത്, അതായത് ദൈവജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും പുറപ്പെട്ടു പോന്ന കാലത്ത്, സീനായി മലയിൽ വെച്ച് മോശ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച 10 കൽപ്പനകളാണവ. മോശ ആ കൽപ്പനകൾ കൽഫലകങ്ങളിൽ കൊത്തിവച്ചത്രേ, കൽഫലകങ്ങളിൽ കൊത്തിസൂക്ഷിച്ചു, പ്രമാണങ്ങളായി തൻ്റെ ജനത്തിന് നൽകി. തുടർന്ന് വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പുറപ്പാടിലും യാത്രയിലും അനുദിന ജീവിതത്തിലും ദൈവജനത്തിന്, ഇസ്രായേലിന് ഈ കൽപ്പനകൾ മാർഗദീപമായും ജീവിത വെളിച്ചമായും മാറുന്നു. അങ്ങനെ കൽപ്പനകളുടെ കൽഫലകങ്ങൾ ജീവൽബന്ധിയായ സാരോപദേശങ്ങളായിത്തീർന്നു. അതിനാൽ ദൈവമായ കർത്താവാണ് ഇസ്രായേലിൻ്റെ സ്രഷ്ടാവും നായകനും നാഥനും നിയമദാതാവുമെന്ന് പ്രഘോഷിക്കുന്ന ആരാധനക്രമ ഗീതമാണ് സങ്കീർത്തനം 24. അങ്ങനെ 6 പദങ്ങളുടെ പഠനത്തിൽ നിന്നും നമുക്ക് സ്വരൂപിക്കാവുന്ന ആദ്യത്തെ ഒരു നിഗമനമാണ്, തീർപ്പാണ് ഇത്. ഇനി രണ്ടാമതായിട്ട്, സങ്കീർത്തനം 24 ദൈവിക സാന്നിധ്യത്തിൻ്റെ ഗീതമാണ് എന്ന വസ്തുതയാണ്. ഈ പ്രപഞ്ചത്തിൽ മാത്രമല്ല, വാഗ്ദത്ത പേടകത്തിൽ, ദൈവകൽപ്പനകൾ സൂക്ഷിച്ചിരിക്കുന്ന പേടകത്തിൽ കർത്താവ് വസിക്കുന്നു. ഇത് ഇസ്രായേലിൻ്റെ വിശ്വാസമാണ്. അതിനാൽ വാഗ്ദത്ത പേടകം സ്ഥാപിച്ചിരിക്കുന്ന കൂടാരത്തിലും സ്വാഭാവികമായി കർത്താവ് വസിക്കുന്നുവെന്ന് ഇസ്രായേൽ ജനം വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം ഓർക്കണം അത് പുതിയ നിയമത്തിലെ ദേവാലയത്തിലേക്കും ദൈവിക സാന്നിധ്യത്തിലേക്കും പരിശുദ്ധ കുർബാനയുടെ കൂദാശയിലേക്കും വിരൽ ചൂണ്ടുന്നു എന്നും നമുക്ക് ഇവിടെ മുന്നോടിയായിട്ട് പറയാവുന്നതാണ്. പുറപ്പാട് കാലത്ത് കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ച വാഗ്ദത്ത പേടകവും അത് ഉൾക്കൊള്ളുന്ന കൂടാരവും ഇസ്രായേലിലെ നേതാക്കന്മാരും പ്രമുഖരും സകല ജനതകളും പൂജ്യമായി കരുതിപ്പോന്നു. കർത്താവിൻ്റെ സാന്നിധ്യാവബോധത്തിൽ മോശ തന്നെ കൂടാരത്തിൽ പ്രവേശിക്കുന്നതും പാർക്കുന്നതും അവിടെ ദൈവവുമായി സംവദിക്കുന്നതും നാം പുറപ്പാട് ഗ്രന്ഥത്തിലും പിന്നീട് നിയമാവർത്തന പുസ്തകത്തിലും വായിക്കുന്നുണ്ട്. അതിനാൽ സ്രഷ്ടാവും പരിപാലകനുമായ യാവയുടെ സാന്നിധ്യാവബോധത്തിൻ്റെയും സ്തുതിപ്പിൻ്റെയും ആരാധനക്രമ ഗീതമാണ് സങ്കീർത്തനം 24 നമുക്ക് സ്ഥാപിക്കാം. അങ്ങനെ തൻ്റെ ജനത്തെ ഭരിക്കുകയും നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്രഷ്ടാവായ ദൈവത്തെ സമാരാധ്യനായ രാജാവിൻ്റെ സാന്നിധ്യമായിട്ട് കാണുന്നതും കണക്കാക്കുന്നതും അംഗീകരിക്കുന്നതും കൊണ്ടുമാണല്ലോ ദാവീദ് രാജാവ് തന്നെ ഇപ്രകാരം പാടിയത്. ഇതാ കർത്താവാഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവാഗതനാകുന്നു, ഇതാ മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു. നാം ശ്രവിച്ചത് സങ്കീർത്തനം 24:10. ഗീതത്തിൻ്റെ അവസാനം അതിൻ്റെ തീർപ്പെന്നോണം ഒരു പ്രഭണിതമായിട്ട് ഗായകൻ ആലപിക്കുകയാണ്. ഇതാ കർത്താവ് മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു എന്ന് സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറേയുമാണ്. പിന്നെ ഇതാലപിച്ചത് ഗാഗുൽ ജോസഫും സംഘവുമാണ്.
കർത്താവാഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ്.
ഭൂമിയും അതിലെ നിവാസികളും, ഭൂതലം അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റേത്. സമുദ്രങ്ങൾക്കുമേലെ അതിനടിസ്ഥാനമുറപ്പിച്ചതും, നദികൾക്കുമേലെ അതിൻ്റെ സ്ഥാനമുറപ്പിച്ചതും കർത്താവല്ലോ.
കർത്താവാഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ്.
ഈ ഗീതത്തിൻ്റെ പഠനം മൂന്നാമതായി നൽകുന്ന വെളിച്ചമെന്താണെന്ന് ഇനി നമുക്ക് പരിശോധിക്കാം. ഇവിടെ ദൈവത്തോടുള്ള മനുഷ്യൻ്റെ പ്രതികരണമാണ് അല്ലെങ്കിൽ ദൈവത്തോടുള്ള സമീപനത്തെക്കുറിച്ചാണ് പദങ്ങൾ പരാമർശിക്കുന്നത്. ആദ്യ പദങ്ങളിൽ നാം കണ്ടതാണ് ദൈവം സ്രഷ്ടാവും നമ്മുടെ നായകനുമാണെന്ന്. അവിടുന്ന് കൽപ്പനകൾ നൽകി നമ്മെ നയിക്കുന്നു, സാരോപദേശങ്ങൾ നൽകി പാലിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തിൻ്റെ രാജാവാണ്, നായകനാണ്. അതിനാൽ ജനം അവിടുത്തെ സ്തുതിക്കുന്നു, അവിടുത്തെ സന്നിധി ചേരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സങ്കീർത്തകൻ നമുക്കൊരു താക്കീത് നൽകുന്നു, സന്നിധി ചേരാൻ ആഗ്രഹിക്കുന്നവൻ അതിന് യോഗ്യനായിരിക്കണം. കർത്താവിൻ്റെ സന്നിധി പ്രാപിക്കാൻ യോഗ്യത വേണം, യോഗ്യത ഉണ്ടായിരിക്കണമെന്ന്. എന്തെല്ലാമാണ് ആ യോഗ്യതകൾ? കർത്താവിൻ്റെ മലയിൽ നിൽക്കുവാനും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാനും ആർക്കാണ് യോഗ്യതയുള്ളതെന്ന് സങ്കീർത്തകൻ 3 ചോദിച്ചുകൊണ്ട് 4 നൽകുന്ന ഉത്തരങ്ങളാണ് അല്ലെങ്കിൽ ഉത്തരമാണ് ആ യോഗ്യതകൾ വെളിപ്പെടുത്തുന്നത്. അത് നമുക്ക് ശ്രദ്ധിക്കാം. കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവൻ, വ്യർത്ഥമായി വിധിക്കാത്തവൻ, കള്ളസത്യം പറയാത്തവൻ. കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവൻ, വ്യർത്ഥമായി വിധിക്കാത്തവൻ, പിന്നെ കള്ളസത്യം പറയാത്തവൻ. ചുരുക്കി പറയുകയാണെങ്കിൽ വിശുദ്ധിയുള്ള ഹൃദയത്തോടെ, നിർമ്മലമായ ഹൃദയത്തോടെ വേണം കർത്താവിൻ്റെ സന്നിധി പ്രാപിക്കാൻ. എന്തിനും അങ്ങനെ ആയിരിക്കണമല്ലോ. നമുക്ക് അടിസ്ഥാന യോഗ്യത ആവശ്യമാണ്, യോഗ്യത ആർജിക്കേണ്ടതാണ്. മനസ്സിലേക്ക് ഓടി വരുന്നത് വത്തിക്കാനിലെത്തുന്ന മറ്റു രാജ്യങ്ങളുടെ പുതിയ അംബാസിഡർമാരുടെ ചിത്രമാണ്. അവർ പാപ്പായെ കാണാനെത്തിയാൽ ഓഫീസിൽ ചെന്ന് അഭിവാദ്യം പറയുന്നതും ഉടനെ അവരുടെ കൈകളിൽ സൂക്ഷിച്ചിരിക്കുന്ന യോഗ്യതാ പത്രികകൾ പാപ്പായ്ക്ക് സമർപ്പിക്കുന്നു. തമ്മിൽ ഉരിയാടുന്നതിന് മുന്നേ തന്നെ യോഗ്യതാ പത്രികകൾ സമർപ്പിച്ച് പരിശുദ്ധ സിംഹാസനവുമായി തൻ്റെ രാജ്യത്തെ പ്രതി നയതന്ത്ര ബന്ധത്തിലേർപ്പെടാൻ യോഗ്യനാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് നവാഗതനായ നയതന്ത്രജ്ഞൻ ചെയ്യുന്നത്. അങ്ങനെ സ്ഥാനിക പത്രികകൾ പരിശോധിച്ച ശേഷമാണ് പാപ്പ പുതിയ സ്ഥാനപതിയുമായി സംവാദത്തിലേർപ്പെടുന്നത്, പരിചയപ്പെടുന്നത്, രാജ്യത്തെ സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകൾ അന്വേഷിക്കുന്നതും ആരായുന്നതുമെല്ലാം. ഏതു കാര്യത്തിനും ഒരു അടിസ്ഥാന യോഗ്യത ആവശ്യമാണെന്ന് സങ്കീർത്തകനം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ദൈവസന്നിധിയിലായിരിക്കാനും അവിടുത്തോട് സംവദിക്കാനുമുള്ള യോഗ്യത, തയ്യാറെടുപ്പ് വ്യക്തികൾക്ക്, മനുഷ്യർക്ക് അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതുതന്നെയാണ് 24 സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. 3 ചിന്ത ഇതാണ്: ദൈവസന്നിധിയിൽ നിൽക്കാൻ യോഗ്യത ഉണ്ടായിരിക്കുക, അതിന് നാം ഒരുങ്ങണം. ബാഹ്യവും ആന്തരികവുമായ വിശുദ്ധിയോടും ജീവിത നൈർമല്യത്തോടും കൂടെ വേണം നാം ദൈവസന്നിധി പ്രാപിക്കാൻ എന്ന്.
കർത്താവിൻ്റെ മലയിൽ ആരു പ്രവേശിക്കും? അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ ആരു നിലനിൽക്കും? കളങ്കമറ്റ ഹൃദയവും നിർമ്മല മനസ്സുമുള്ളവർ മിഥ്യയുടെ മേൽ മനസ്സുപതിക്കാത്തവനും കള്ളസത്യം പറയാത്തവനും.
തുടർന്നുള്ള 7-8 പദങ്ങൾ സങ്കീർത്തകൻ അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്, ചോദ്യോത്തര രീതിയിലാണ്. പദങ്ങൾ ശ്രവിച്ചുകൊണ്ട് നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. കവാടങ്ങളെ, കമാനങ്ങളെ, ഉയർന്നു നിൽക്കുവിൻ, ശിരസുയർത്തി നിൽക്കുവിൻ, രാജാവ് മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ, പ്രവേശിക്കട്ടെ. ഒരു വിധത്തിൽ നാടകീയമാണ് പദങ്ങളിലെ ചിത്രീകരണം. ദൈവജനത്തിൻ്റെ പ്രദക്ഷിണം ദേവാലയത്തിലേക്ക് വാഗ്ദത്ത പേടകവുമായിട്ട് നീങ്ങുന്നു, പ്രവേശിക്കുന്നു. എന്നിട്ട് ഗായകസംഘം ചിട്ടയായി ആദ്യം ആലപിക്കുന്നു. അങ്ങനെ കർത്താവ് പ്രവേശിക്കട്ടെ എന്ന് ആദ്യ സംഘം ആലപിച്ച് അവിടുത്തെ സാന്നിധ്യത്തെക്കുറിച്ച് അനുസ്മരിപ്പിച്ചു കഴിയുമ്പോൾ രണ്ടാമത്തെ സംഘം അതിനോട് പ്രത്യുത്തരിക്കുന്നത് ചോദ്യം കൊണ്ടാണ്. ചോദ്യത്തിൽ കർത്താവ് രാജാവാണെന്ന് അവർ സമർത്ഥിക്കുന്നു. ആരാണീ മഹത്വത്തിൻ്റെ രാജാവ്? ശക്തനും വീരനുമായ കർത്താവ്, യുദ്ധവീരനായ രാജാവാരാണ്? ആരാണ്?
അവരുടെ മേൽ കർത്താവെന്നും നന്മ വർഷിക്കും, രക്ഷകനായ ദൈവം അവർക്കായി നീതി നടപ്പാക്കും. ഇവരാണു ദൈവത്തിൻ നീതി തേടുന്നവർ, യാക്കോബിൻ ദൈവത്തെ തേടുന്നവർ, ദൈവത്തെ തേടുന്നവർ.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇത് അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ. ഇനി അവസാനത്തെ 2 പദങ്ങളുടെ, 9-10 പദങ്ങളുടെ പരിചയപ്പെടലോടെ സങ്കീർത്തനം 24 പഠനം അടുത്ത ആഴ്ചയിൽ തുടരാം.